അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞാൻ ദൈവത്തെ തുടിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി കൂടുതൽ ആളുകൾ കടന്നു വരുവാൻ കരുണയുള്ള കർത്താവ് പ്രവർത്തിച്ചു പോകട്ടെ. ഞാൻ ദൈവത്തെ തുടിക്കുന്നു. നമ്മുടെ സഭകളിൽ പ്രാരംഭകാലങ്ങളിൽ വേദനയുടെ വിജയം എന്ന് പറയുന്നത് ശക്തിയായ ബൈബിൾ ക്ലാസും അതുപോലെയുള്ള കാത്തിരിപ്പുമായിരുന്നു. ബൈബിൾ ക്ലാസും കാത്തിരിപ്പുമാണ് ഏത് കാലഘട്ടത്തിലും ദൈവവേലയുടെ അഭിവൃദ്ധിക്ക് ഏറ്റവും പറ്റിയ രണ്ട് കാര്യങ്ങൾ. ഇന്ന് രാത്രി നാം കർത്താവിന്റെ തൃക്കാൽക്കൽ വന്നിരിക്കുകയാണ്, തിരുവചനങ്ങളെ പ്രാപിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈ ബൈബിൾ സ്കൂളിന്റെ ആകത്തെ ബൈബിൾ സ്കൂളിന്റെ ആകത്ത് യേശുക്രിസ്തു എന്ന ഏഴ് അധ്യാപകനെ ഉള്ളൂ. ലോകത്തിലെ ഏഴ് അധ്യാപകനിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഈ രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം 37-38 വാക്യങ്ങൾ വായിക്കാം. ഈ വായിച്ചതായ വേദഭാഗത്തിൽ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസ് 14 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മ പൂർണനായി ചുറ്റും ഓടിക്കൂടിയ ജനതയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങളാണ് ക്രിസ്തുവിനെ ക്രൂശിച്ചത് എന്ന വ്യക്തി തുറന്നു പറയുകയും അവരെ ആഴമേറിയ പാപകോശത്തിലേക്ക് നയിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് സംസാരിച്ചു. ആ പരിശുദ്ധാത്മപൂർണമായ ആ വചനയിലൂടെയും അവരുടെ അകത്ത് കൊണ്ടിട്ട് അവർ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടിയായി നിങ്ങൾ ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് എന്നാദ്യത്തെ പടിയായി പത്രോസ് അവരോട് സംസാരിക്കുന്നുണ്ടായി. ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വിഷയം മാനസാന്തരം എന്ന് പറയുന്ന ഉപദേശമാണ്. യേശുക്രിസ്തുവിന്റെ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇന്നലെ രാത്രിയിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. സഭ അംഗത്വ യോഗ്യത എന്ന വിഷയത്തിൽ അടിസ്ഥാനപരമായ ഉപദേശത്തിൽ ഒന്നാമത്തെ ഉപദേശമാണ് മാനസാന്തരം എന്ന് പറയുന്ന ആ വിഷയം. ഈ വിഷയത്തെ കുറിച്ച് ഈ രാത്രിയിൽ സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഉപദേശിക്കിയ ദാനിയൽ പ്രവചനം അറിയത്തിന്റെ ഭാവികാല സംഭവശാസ്ത്രം പ്രസംഗിച്ച എന്ന പലസ്തീൻ പ്രഖ്യാപനത്തെ കുറിച്ച് എങ്ങനെയും അറിയാവോ, പുതിയ വിദ്യാലയങ്ങളിൽ എത്ര ഏക്കർ കിട്ടുമെന്ന് പറയാവോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. വേദശാസ്ത്രപരമായി തലച്ചോറും ഹൃദയവും വലിയതായ വിശ്വാസികളോട് എന്റെ ഉപദേശി മാനസാന്തരം പറയാനാണോ ഇപ്പോൾ പ്രേരണ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. എന്നാൽ അടിസ്ഥാനപരമായ ഉപദേശങ്ങളെ ആഴമായ നിലയിൽ വിഭജിച്ച് നാം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് കാലത്തിന് പോലെയുള്ള വിശ്വാസികൾ ഉരുത്തിരിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ക്രിസ്തീയ ഉപദേശത്തിന്റെ കാതലായ ഒന്നാമത്തെ വിഷയമാണ് ഒറ്റ വ്യക്തികളിൽ ക്രൂശിക്കപ്പെട്ട ദൈവകുമാരനെ കണ്ട് മനസ്സിന് അന്തരം വരിക, അതാണ് മാനസാന്തരം. ഒരു പക്ഷേ ചിലര് ചിന്തിച്ചേക്കും ഇനി കൂടി വന്നിട്ടുള്ളവരിൽ അധിക പങ്കാളികളും മാനസാന്തരപ്പെട്ടതല്ലേ ഉപദേശി. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ള മറുപടി, മാനസാന്തരപ്പെട്ടെന്ന് പറയുന്ന നിങ്ങൾ ശരിക്കും മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടാത്തത്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടവരും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഈ രാത്രി വരെയും മനസ്സിന് അമ്പരം ഉണ്ടാകാത്തവരിൽ ആളത്വത്തിൽ മുഴുവനായ അന്തരം ഉണ്ടാകണം. അതാണ് മാനസാന്തരം. മാനസാന്തരം എന്ന വിഷയത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ വേദപുസ്തക വെളിച്ചത്തിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യത എന്താണ്? പത്തായിട്ട് വിശേഷം മൂന്നാം അധ്യായം അതിന്റെ ഒന്ന് മുതൽ വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആ കാലത്ത് യോഗനാസ്നാപകൻ വന്നു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മനസ്സാന്തരപ്പെടുവിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യത എന്ന് പറയുന്നവർ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലെ മനുഷ്യനോട് ദൈവത്തിന്റെ സന്ദേശം അറിയിക്കാൻ നിയോഗിച്ചയച്ച ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യനായ യോഗന്നാൻ അഹരം തുറന്ന് ജനഹൃദയങ്ങളോട് വിളിച്ചു പറയുന്ന ഏക സന്ദേശം മാനസാന്തരപ്പെടുവി എന്നുള്ളതാണ്. യോഗന്നാനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഗന്നാൻ എന്ന് പേർ. യോഗന്നാന്റെ ശുശ്രൂഷയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, യോഗന്നാന്റെ ശുശ്രൂഷയിൽ നടക്കുന്ന അത്ഭുത പ്രവർത്തനങ്ങൾ, യോഗന്നാന്റെ പ്രസംഗത്തിലൂടെ ഉണ്ടാകുന്ന ശക്തിയേറിയ പാപബോധം, യോഗന്നാന്റെ ശുശ്രൂഷയിൽ കൂടെ നടക്കുന്ന ആത്മാക്കളുടെ മാനസാന്തരം, ഇതിന്റെ എല്ലാം പിന്നിൽ ഉള്ള രഹസ്യം എന്നാ എന്ന് ചോദിച്ചാൽ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഗനാണെന്നത്. ഏത് കാലഘട്ടത്തിലെയും ദൈവവേദനക്കാരന്റെ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന ശക്തി, ആ വ്യക്തിയിലൂടെ നടക്കുന്ന ദൈവപ്രവർത്തനം, ആ വ്യക്തിയാൽ രക്ഷിക്കപ്പെടുന്ന ആത്മാക്കൾ, സൗഖ്യം പ്രാപിക്കുന്ന രോഗികൾ, ബാധയൊഴിയുന്ന മൂഢഗ്രസ്ഥർ, അവരുടെ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന അധികാരത്തിന്റെയും ശക്തിയുടെയും രഹസ്യം അവരെ ദൈവം അയച്ചോ ഇല്ലയോ എന്ന ഒറ്റ കാര്യത്തിലായിരുന്നു. കർത്താവിന്റെ വേലക്കാരി, നിങ്ങളുടെ വേലയുടെ വിജയത്തിന്റെ രഹസ്യം, ശക്തിയുടെ രഹസ്യം സർവശക്തരായ ദൈവം ഈ തലമുറയിൽ നിങ്ങളെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിറക്കി നിയോഗിച്ചയച്ചിരിക്കുന്നു എന്ന ബോധമാണ്. ആ ബോധം ഇല്ലെങ്കിൽ വേല വിജയിക്കുകയല്ല, വേലക്കിറങ്ങിയത് കയ്യിലുള്ള ഉടുപ്പ് ഒക്കെ തയ്പ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയൊക്കെ ചെയ്തോ വേലക്കിറങ്ങൾ. നിങ്ങളുടെ വേലയുടെ തീവ്ര തൃത്വം നിങ്ങളെ വേലയ്ക്ക് വേണ്ടി നിയോഗിച്ചു. പ്രയാസങ്ങളുടെ മധ്യേയും പ്രതികൂലങ്ങളുടെ മധ്യേയും ഏരോഗ്യയുടെ വാക്കിന്റെ മുമ്പിലും തല പ്ലേറ്റിലകത്ത് വരുന്നത് വരെ യോഗനാരെ ഉറപ്പിച്ച് നിർത്തിയത് എന്റെ ദൈവം എന്റെ ഈ തലമുറയോട് ദൈവ സന്ദേശം അറിയിക്കാൻ അയച്ചതാണ്. ഒരുപക്ഷേ നിങ്ങൾ വേലയ്ക്കിറങ്ങുമ്പോൾ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, കർമ്മേലിന്റെ വെല്ലുവിളി, എരിഹോവിന്റെ മതിലുകൾ ഇതെല്ലാം ഉയരുമ്പോഴും നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്ന കാര്യം എന്റെ ദൈവത്തിന് എന്നെ ബോധിക്കും, എന്റെ ദൈവം എന്നെ വിളിച്ചിറങ്ങി, ദൈവം അയച്ചിട്ടൊരു മനുഷ്യം വന്നു. കർത്താവിന്റെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന നിങ്ങളുടെ ബോധം ഇതായിരിക്കണം, നിർണയം ഇതായിരിക്കണം, ഉറപ്പിടായിരിക്കണം, ധൈര്യം ഇതായിരിക്കണം. ഈ തലമുറയോട് ദൈവത്തിങ്കിൽ നിന്ന് സന്ദേശം അറിയിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ദൈവം അയച്ചതാണ് എന്നുള്ളതിന്റെ തെളിവ് ദൈവത്തിങ്കിൽ നിന്ന് ജനത്തോട് അറിയിക്കാൻ ഒരു സന്ദേശം ആവേശിക്കുക. ചില ആളുകളൊക്കെ ഇങ്ങനെ ഈ പ്രസംഗത്തേക്ക് വരുമ്പോ ഇന്ന് എനിക്ക് ദൂതങ്ങോട്ട് പ്രകാശിക്കുന്നില്ല, നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം, ഇനി ഞാൻ ഇവിടെ വചനം പറയാൻ വന്നതല്ല, വിളിച്ച ആളിൽ നിന്ന് വരാഞ്ഞിട്ട് വന്നതാ. എനിക്കിന്ന് വിശേഷിച്ച് വചനങ്ങളൊന്നും കിട്ടിയിട്ടില്ല, കിട്ടുന്നില്ല. പ്രാർത്ഥിക്കണം. ഈ അയോഭാവം എല്ലാം പ്രകടിപ്പിക്കാതെ വേദപുസ്തകം മടക്കി വെച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് നോക്കൂ. കാരണം സന്ദേശം ഇല്ലല്ലോ. ദൈവം അയച്ചിട്ടാണ് നിങ്ങൾ ഏത് കാലഘട്ടത്തിൽ എവിടെ ഏത് യോഗത്തിനും ചെന്നാൽ ആ ജനത്തോട് പറയുവാൻ യഹോവ ഇപ്രകാരം അരുളിച്ചിരിക്കുന്നുവെന്ന് സ്ഥിരമുള്ള ഒരു മെസ്സേജുകൾ. ഇല്ലെങ്കിൽ നിന്നെ ദൈവം അയച്ചതല്ലെന്നാണ് അതിന്റെ തെളിവ്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അതിന്റെ തെളിവ് ദൈവത്തിന്റെ ഒരു സന്ദേശം. യോഗനാൾ വിളിച്ചു പറഞ്ഞത് കണ്ടാലും ദൈവത്തിന്റെ കുഞ്ഞാണ് പ്രേസനോൻ. വിറ്റേനാളും ദൂത് മാറി പറഞ്ഞില്ല, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്. യോഗനാന്റെ ശുശ്രൂഷയുടെ കേന്ദ്രത്തിൽ മുഴച്ച് നിൽക്കുന്നത് യോഗനാളല്ല, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന്റെ കുഞ്ഞാടാണ്. യോഗനാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരുഭൂമിയിലെ ശബ്ദമാണ്, എനിക്ക് വെട്ടിത്തോ പോലുമില്ല, ഞാൻ സൗണ്ടാണ്. എന്റെ സൗണ്ട് കേൾപ്പിക്കാൻ ഞാൻ കുഞ്ഞാടിന്റെ ശബ്ദം. പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും ദൈവത്തിന്റെ വേലയിൽ ദൈവത്തിന്റെ വേലക്കാർ പരാജയപ്പെടുന്നത് തങ്ങളെ തന്നെ കാണിക്കുന്നോണ്ടാണ്. ഞാൻ അതിന് ഉദാഹരണം നിന്നാള് പറഞ്ഞു. ഞാൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ പോകുന്നതിന് മുമ്പ് എന്റെ ഭാര്യയോട് പറഞ്ഞു, നാളെ മീൻ പിടിക്കാൻ പോവാ, എന്റെ മുണ്ടും ഉടുപ്പും ഈ തലയിൽ കിടന്ന തുണി അലക്കി നീലം പിരിഞ്ഞ് തേച്ചിറങ്ങും. മീൻ പിടിക്കാൻ പോകുമ്പോൾ നല്ല വെള്ളത്തമുണ്ട് അലക്കി അതോ നല്ല നീലമൊക്കെ പിരിഞ്ഞ് തേച്ച് അതും ഉടുപ്പോട്ട് തലയിലും ഒക്കെ കുത്തിങ്ങനെ മീനെ പിടിക്കാൻ പോവാ. എന്നെ കാണുമ്പോഴേ നീ തലം കൊടുക്കും. നീ നിന്നെ കാണിക്കുന്നതുകൊണ്ട് ആത്മാക്കളെല്ലാം ഓർമ്മ. ജനത്തിനാവശ്യം നിന്നെയല്ല, രക്തത്തോടെയുള്ള ദൈവകുമാരന്റെ സുവിശേഷവാൻ. അത് പോറിയൂ. ജനത്തിനാവശ്യം നിന്നെയല്ല. ജനത്തിനാവശ്യം ഒരു നല്ല പ്രസംഗമല്ല, ജനത്തിനാവശ്യം ഒരു നല്ല പ്രസംഗകനെയല്ല, ഈ തലമുറയ്ക്ക് ആവശ്യം യേശുവിനെയാണ്. യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ അധരം തുറന്നത് മാനസാന്തരപൂർണം എന്നുള്ള സന്ദേശം കൊണ്ട് അധരം തുറന്നൊരു വിളി വിളിച്ചു. സർപ്പ സന്തതികളെ, കത്തോലിക്ക ബൈബിളിൽ ഇങ്ങനെയാണ്, അമലിയുടെ മക്കളെ, ആ ഒരൊറ്റ വിളി വിളിച്ചത് യോഗത്തിന് വന്ന ചില ആളുകൾ ചിന്തിച്ചു കാണും, ഇങ്ങനെയുള്ള വാ തുറന്നത് ഈ വിളിയാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ദിവസങ്ങളിലെയും പ്രസംഗം എങ്ങനെ ചിന്തിക്കും. ഒന്നാമത്തെ രാത്രി തന്നെ ഇത്രേ ആളുകൾ വന്നല്ലോ, സ്തോത്രം എന്നൊന്നും പറഞ്ഞില്ല. സന്തതികള്, കടുപ്പപ്പെട്ട പ്രസംഗകരാ. ഒരു നയോ ഇല്ല, മയോ ഇല്ല, കാലത്തിനൊക്കെ കോലോ ഒന്നുമില്ല. മീറ്റേം താടിയും വളർത്തി അരേ തോൽവാറും കെട്ടി വെട്ടുക്കിളിയും കാട്ടുകയും കഴിച്ചുകൊണ്ട് ഒരു കാട്ടുമനുഷ്യൻ കാട്ടിന്ന് കണ്ണിൽ ചെന്തിപ്പൊരി മിന്നി ഇറങ്ങി വരുന്നു. ഒട്ടാരത്തിലായാലും തുളിയുന്നില്ല, ഒട്ടിലായാലും തുളിയുന്നില്ല, പാപം പാപമാണെന്ന് തല പ്ലേറ്റ് വരുന്നവരെ വിളിച്ചു പറഞ്ഞു. ദൈവത്താൽ അയക്കപ്പെടുന്നവന്റെ ശുശ്രൂഷ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവരാജ്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നയിച്ച ദൈവമനുഷ്യന്റെ മനുഷ്യനോടുള്ള ഏക ദൈവ സന്ദേശം മാനസാന്തരമായിരുന്നു. അപ്പോൾ തിരുവചനത്തിൽ ഇതിന് എത്ര പ്രാധാന്യതയുണ്ട്. രണ്ടാമത് നാം ചിന്തിക്കുമ്പോൾ യേശുവിന്റെ ഈ സൂഷ ആരംഭിച്ച ഇതേ പ്രസംഗത്തോട് പത്താഴ്ചം നാലാമത്തെയും പതിനേഴാം സമയത്തിന്റെ കുറവ് ഞാൻ വാക്യം പറയാം. മർക്കോസ് ആറിന്റെ 12. യേശു ക്രിസ്തു ദൈവരാജ്യ സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവി എന്ന് പ്രസംഗിച്ചു തുടങ്ങി. പിതാവായ ദൈവത്തിന്റെ മടിയിൽ നിന്നും മനുഷ്യനെ തേടി മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ, ദൈവം മനുഷ്യനായ യേശു ക്രിസ്തു ആധാരം തുറന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചുകൊണ്ടാണ്. അപ്പോൾ മാനസാന്തരത്തിന്റെ പ്രാധാന്യത പർക്കോശേഷം 6:12 വായിച്ചാൽ ശിഷ്യന്മാർ ഊരുകൾ ചുറ്റി സഞ്ചരിച്ചാൽ നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പൊ ശിഷ്യന്മാരുടെ സന്ദേശവും മനസ്സിന് നിങ്ങൾക്ക് അന്തരം വരണം എന്ന ഏക സന്ദേശമായിരുന്നു. അപ്പോ തൊലിയ പിന്തുടർച്ച 32:37-38 വായിച്ചാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിക്കണം എന്നുള്ളതായിരുന്നു ഏക സന്ദേശം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മരണം വരെയോ അരുമനാഥൻ മേഘമണ്ഡലത്തിൽ വരുന്നത് വരെയോ നിങ്ങൾക്ക് ഈ തലമുറയോട് വിളിച്ചു പറയുവാനുള്ള ഏക സന്ദേശം, മനുഷ്യ നിനക്ക് ദൈവം നിന്നോട് ദൈവത്തിന് പറയാനുള്ള ഏക സന്ദേശം, നിന്റെ മുഴുവൻ ആളത്വത്തിനും ഈ രാത്രി അന്തരം വരണം. അതാണ് മാനസാന്തരം. മാനസാന്തരത്തെ കുറിച്ച് തുടർന്ന് നാം മനസ്സിലാക്കുമ്പോൾ മാനസാന്തരം ആരാണ് മാനസാന്തരപ്പെടേണ്ടത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17:30 വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ അറിയാത്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടുന്നു. ചില ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഉപദേശി ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു, ജാതികളോട് പോയി മാനസാന്തരം പ്രസംഗിക്കണു, ഞങ്ങൾക്ക് മാനസാന്തരം വേണ്ട, ഞങ്ങൾക്ക് സ്നാനം വേണ്ട. യോഹന്നാന്റെ അടുക്കൽ വന്ന ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾക്ക് മാനസാന്തരം വേണ്ട, പാപമോചനം വേണ്ട, ഞങ്ങൾക്ക് മാനസാന്തരം കഴിഞ്ഞുള്ള സ്നാനവും വേണ്ട. മത്തായി സുവിശേഷം 3:8-9 വായിക്കുമ്പോൾ നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെന്ന് ഉള്ളം കൊണ്ട് പറയരുത്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയും, അബ്രഹാമിന്റെ മക്കളെന്ന് പാരമ്പര്യം പറയുന്ന മതഭക്തരെ സന്തതികളെ, പാരമ്പര്യമല്ല, ആഭിജാത്യമല്ല, കുലശ്രേഷ്ഠതയല്ല, ദൈവരാജ്യത്തിന്റെ അകത്ത് കിടക്കുന്ന യോഗ്യത മാനസാന്തരവും. ചില ആളുകൾ പാരമ്പര്യത്തിന് വലിയ പ്രസക്തി ഇരുത്തിയിട്ട് മാനസാന്തരവും സ്നാനവും വേണ്ടെന്ന് പറയുന്നു. എന്നാ പാരമ്പര്യമാ ഈ മനുഷ്യർക്ക് പറയാനുള്ളത്? പാരമ്പര്യം പറഞ്ഞു പറഞ്ഞു ചെല്ലുമ്പോ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അനുസരണക്കേട് കാണിച്ച് തകർന്ന് ആ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ പാരമ്പര്യത്തിൽ ചെന്ന് നോക്കും. ഉരുത്താൻ നേട്ട ആദ്യമനുഷ്യനായ ആദാമും അവന്റെ ഭാര്യ തള്ള ഹവ്വായുടെ അടുക്ക വരെ ചെല്ലും പാരമ്പര്യം. ഒരു തകർന്ന കുടുംബത്തിന്റെ പാരമ്പര്യമല്ലാതെ മനുഷ്യ നിനക്കെല്ലാ പാരമ്പര്യം ഇരിക്കുന്നു, മനുഷ്യ കുടുംബത്തിന് പാരമ്പര്യമൊന്നും. അപ്പൊ സ്ഥല പ്രവർത്തികളുടെ പുസ്തകം ക്ഷമിക്കണം 11:18 ഇങ്ങനെ പറയുന്നു, വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പത്രോസിന്റെ സിംഹാസനത്തിനും തോമസിന്റെ സിംഹാസനത്തിനും തമ്മിൽ തല്ലി തലതീർന്ന ഒരു വലിയ കൂട്ടം സമുദായസ്ഥരും. വാസ്തവത്തിൽ നമ്മൾ പഠിച്ചാൽ പത്രോസ്ലിയ പറയുന്നത് വ്യക്തവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിന്റെ നിർദ്ദോഷവും നിഷ്കളങ്കവുമായ ആ കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. അപ്പോൾ പത്രോസ്ലീഹ പാരമ്പര്യത്തെ കുറിച്ച് പറയുന്നത് വ്യക്തമാണ്. പത്രോസ്ലീഹയുടെ പാരമ്പര്യവും പാരമ്പര്യമുള്ള സിംഹാസനവും ആ ചിന്ത വെറും തെറ്റ. പത്രാശ്രിയായും തോമാശ്രിയായും ഒക്കെ ഇന്ത്യയിൽ വന്ന കാലത്ത് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ അന്ന് സിംഹാസനങ്ങളെ ഇല്ല, പ്രായമുള്ളവർക്ക് ഇത് പറയുമ്പോൾ തിരിയും. അന്ന് കൊരണ്ടിയാവുന്നത് വിശിഷ്ട അതിഥികളെ കൊരണ്ടി അണിയിച്ച് കൊരണ്ടിയിലിരുത്തുന്ന സംസ്കാരമായിരുന്നു അന്നിവിടെ. അപ്പോൾ പത്രാശ്രീയായിരിക്കും തോമാശ്രീയായിരിക്കും അന്നത്തെ സംസ്കാരത്തിൽ കൊരണ്ടി കിട്ടിക്കുന്നു. സ്ത്രീകന്മാരിൽ യോഗന്നൊഴികെ ഒരൊറ്റ സ്ത്രീകനും സ്വാഭാവിക മർമ്മം പോലും ഭരിച്ചിട്ടില്ല. അവരെല്ലാവരും രക്തസാക്ഷികളായി മരിച്ചു. അവർക്ക് സിംഹാസനമില്ലായിരുന്നു. നത്രയനായി യേശു ക്രിസ്തു ഏകാധിപത്യത്തെയും ജനാധിപത്യത്തെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ ഭരണസാരത്യം ഏറ്റെടുത്ത് ദൈവാധിപത്യം ഇവിടെ സ്ഥാപിക്കാൻ വരുമ്പോൾ മാത്രമേ സ്ത്രീകന്മാർക്ക് സിംഹാസനം കിട്ടൂ. ഇതാണ് സത്യം. പ്രൈസ് ദ ലോർഡ്. ഞാന് മദ്രാസിൽ ചെന്നപ്പം തോമാശ്രീയായ ചൂടം കൊണ്ട് ഒരു ബ്രാഹ്മണൻ കുത്തി എന്നാണല്ലോ ഐതിഹ്യം. ആ കുത്തുകൊണ്ട ചിന്നമലയിൽ നിന്ന് ഓടി വന്ന് വീട് മരിച്ചിടത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിക്കകത്ത് കയറി ഞാൻ കണ്ടതാ മൈലാപ്പൂർ ടെൻ ഹോം മൗണ്ട്. ആ പള്ളിക്കകത്ത് കയറി ഞാൻ നോക്കിയപ്പോ ആ ഭിത്തികളിൽ എല്ലാ സ്ത്രീകന്മാരുടെയും ജനനം ജീവിതം മരണവിധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് യോഗന്നൊഴികെ സകല സ്ത്രീകന്മാരും രക്തസാക്ഷികളാണ്. അവരാരും ഇവിടെ സിംഹാസനത്തെ ഇരുന്നിട്ടില്ല. സിംഹാസനം അന്നില്ലാരും ദൈവത്തിന് മഹത്വം. മനസ്സാന്തരത്തെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കുമ്പോൾ അബ്രഹാം ഞങ്ങൾക്ക് പിതാവാണ് എന്ന് പറഞ്ഞ് യോഗന്നാന്റെയും യേശുക്രിസ്തുവിന്റെയും ശുശ്രൂഷയിൽ ചുങ്കക്കാർ ഭാവികൾ എല്ലാം വന്ന് അനുദമിച്ച് പാവങ്ങളേറ്റു പറഞ്ഞു മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്ന പാരമ്പര്യത്തിൽ പിടിച്ചു നിൽക്കുന്ന ആത്മലോകത്തിലെ കപടഭക്തന്മാർ ഈ ശുശ്രൂഷകൾക്കെതിരെ അന്നെന്ന പോലെ ഇന്നും മതഭക്തന്മാർ പാരമ്പര്യക്കാർ മാനസാന്തരത്തിനും വിശ്വാസ സ്നാനത്തിനും ആത്മസ്നാനത്തിനും വേർപാടിനും വിശുദ്ധിക്കും ഇന്നും എതിർത്തു നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായ ആ ജൂതമതത്തിന്റെ അതേ സന്തതികളാണ് നിങ്ങൾ. തുടർന്ന് നാം മനസ്സിലാക്കുമ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, സാധാരണക്കാരനുണ്ടാകാവുന്ന സാധാരണ മാനസാന്തരം. രണ്ട്, താൽക്കാലിക മാനസാന്തരം. മൂന്ന്, ക്രിസ്തീയ മാനസാന്തരം. ഈ മാനസാന്തരത്തെ കുറിച്ച് ആഴമായിട്ട് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ശരിക്കും മാനസാന്തരപ്പെട്ടോന്ന് പറയൂ. സാധാരണ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്നെ സാധാരണക്കാരന് സാധാരണ ഉണ്ടാകുന്ന മാനസാന്തര സാധാരണ മാനസാന്തരം. അതിന്റെ തെളിവ് എന്നാ ആൾക്ക് കൂടെ കൂടെ കുറ്റബോധം ഉണ്ടാവും, കൂടെ കൂടെ മനസ്സ് കടുക്കും, കൂടെ കൂടെ കാര്യം, കൂടെ കൂടെ ഏറ്റുപറയും, കൂടെ കൂടെ ആ തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും, അതേ ജീവിതത്തിൽ തുടരും. ഇതാണ് സാധാരണ മാനസാന്തരം. അതിനെ തെളിവ് പറയാം. ആ ആളിൽ എപ്പോഴും കുറ്റബോധം ഉണ്ടായിരിക്കും. എന്നാൽ കുറ്റം വിട്ട് അയാളുടെ ആയുസിൽ അയാൾ തിരിയുക, അതാണ് സാധാരണക്കാരന്റെ മാനസാന്തരം. വായിക്കാം പ്രവൃത്തി പുസ്തകത്തിലേക്ക് വരൂ. അവിടെ ഈ മാനസാന്തരക്കാരനെ നമുക്ക് കാണാം. 24:25 വായിക്കൂ. ഈ വായിച്ചതായ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം, പൗരസ്ത്രീക സുവിശേഷം പ്രസംഗിച്ചേനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറച്ചിട്ടെറിതോണ്ട് പോകുമ്പോഴും സുവിശേഷം പ്രസംഗിച്ചോണ്ടാ പോകുന്നത്. ഒരു രാജകീയ സദസ് അവിടുത്തെ ഉപദേശി പൗലോസ് കേൾവിക്കാർ അഗ്രിപ്പ മുതലായ രാജാക്കന്മാർ അണിനിരന്നിരിക്കുന്ന രാജകീയ സദസ് ചങ്ങല ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഉപദേശി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ഈ ഫേലിക്സ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അയാളെ പാടിയ അയാളെ അടുത്തൊരു കസേര ഇരിപ്പ് ഒന്നിച്ചിരുന്നാണ് പ്രസംഗം കേൾക്കുന്നത്. അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ പൗലോസിന്റെ വിഷയം നീതി ഇന്ദ്രിയദയം വരുവാനുള്ള ന്യായവിധി ഇത് പ്രസംഗിച്ചപ്പം ഫേലിക്സ് ഭയപരവശനായി. അപ്പൊ അയാൾക്ക് എന്തു കുറ്റബോധമുണ്ടായി എന്നിട്ട് അയാള് പറയ തൽക്കാലം പോകാം, പിന്നെ അവസരമുള്ളപ്പം നിന്നെ വിളിപ്പിക്കാം. ഉപദേശി തൽക്കാലം പോക്കോ, ഇനി അവസരമുള്ളപ്പം വിളിപ്പിച്ച് യോഗം വെക്കാം. അയാൾക്ക് കുറ്റബോധമുണ്ടായി. എന്നാൽ കുറ്റബോധം വരുത്തിയ കുറ്റകൃത്യം എന്ന് പറഞ്ഞ് കുറ്റകൃത്യം വിട്ടുതിരിയാൻ മനസ്സില്ലാതെ ഉപദേശിക്കും സുവിശേഷത്തിനും കവിതി കൊടുത്തേറ്റ് പാവജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോകും. ഇതിന്റെ അർത്ഥം എല്ലാ അനുതാപവും മാനസാന്തരത്തിലേക്ക് വരുത്തില്ല. വെറും കുറ്റബോധം കുറ്റബോധം കൊണ്ട് അങ്ങ് തീരുകയാണെങ്കിൽ മാനസാന്തരത്തിലേക്ക് അയാൾ വരുന്നില്ല. ഒരിക്കൽ ഒരു പ്രസംഗകൻ ഒരു ദേവാലയത്തിൽ നിന്നുകൊണ്ട് അതിശക്തിയോടെ ദൈവോചനം പ്രസംഗിച്ചു. ഒരു തള്ള ചിരിക്കാൻ ഒന്നല്ല ചിന്തിക്കാൻ പറയാ, ഇത് കേട്ടിട്ട് കാര്യം ഇങ്ങനെ വളരെ അനുതാപത്തിൽ ഇടയ്ക്കൊരു ഞെട്ടലും ഇങ്ങനെയും ആ പ്രസംഗവും പ്രസംഗവും ഒക്കെ കഴിഞ്ഞിട്ട് ആ തള്ളയുടെ അടുക്ക ചെന്നേക്ക് പറഞ്ഞു, എന്റെ ഏത് പോയിന്റ് കൊണ്ടാ തള്ള ഇങ്ങനെ അനുഗമിച്ച് കരഞ്ഞെന്ന് ചോദിച്ചു. അന്നേരം ആ തള്ള പറഞ്ഞു, അയ്യോ അത് അങ്ങയുടെ പ്രസംഗത്തിലെ പോയിന്റ് കൊണ്ടൊന്നുമല്ല, അങ്ങയുടെ ആ മീറ്റ് നാടിയും കണ്ടപ്പോ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ചത്തുപോയ ഞങ്ങളുടെ ആട്ടുമുട്ടുന്ന ഓട്ടാ കരഞ്ഞത്. അതായത് എല്ലാ അനുതാപവും മാനസാന്തരത്തിലേക്ക് വരുന്നില്ല. ഒരാൾ സക്രിയായ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ പാപ ജീവിതത്തെ കൊട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടി നിറച്ചത് കൊണ്ടോ കണ്ണുനീര് തൂകിയത് കൊണ്ടോ നിങ്ങൾ കേൾക്കതപ്പെട്ടത് കൊണ്ടോ മനസ്സകർത്ത കൊണ്ടോ ചൂടുള്ള കണ്ണുനീര് വന്നത് കൊണ്ടോ അത് അപകടമായിക്കൊണ്ട് തീരുന്നെങ്കിൽ മാനസാന്തരത്തിലേക്ക് വരുന്നില്ല. കൂടെ കൂടെ ഉണ്ടാകുന്ന കരത്തിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന ഏങ്ങലടി കൂടെ കൂടെ ഉണ്ടാകുന്ന മൂളരിഞ്ഞരക്കോ കൂടെ കൂടെ ഉണ്ടാകുന്ന തീരുമാനം കൂടെ കൂടെയുള്ള തെറ്റുകുറ്റങ്ങളിലേക്ക് നിന്നെ കടത്തിവിട്ടിട്ട് മനസ്സ് കടുപ്പത്തു. മറ്റൊരു തെളിവ് ഇങ്ങനെ ഇയാൾക്ക് ഭയപാത വെച്ച് ഉണ്ടാകാൻ കാരണം ഇദ്ദേഹത്തിന്റെ അടുത്ത സീറ്റിലിരിക്കുന്ന ഈ ഭാര്യ എന്ന് പറയുന്ന ദുർത്തില്ല ചരിത്രം പഠിച്ച വേറൊരാളുടെ ഭാര്യ മന്ദവത്തക്കിയാൽ ആവാഹിച്ച് ഇവിടെ കൊണ്ടിരിക്കുക. അപ്പൊ മൗലോസിന്റെ വൃത്തങ്ങം നീതി ഇന്ദ്രജയം ഇന്ദ്രജയം തൊട്ട് ദൈവവചനം തൊടുന്നു. എന്നാൽ വെറും കുറ്റബോധം മാനസാന്തരത്തിലേക്ക് വരുന്നു. ഇനി മറ്റൊരു തെളിവ് പറയാം, യൂദായുടെ അനുതാപം അതും കുറ്റബോധം ഉള്ളൂ, അത് ശരി മാനസാന്തരമല്ല. യൂദായുടെ അനുതാപത്തെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ യൂദാ യേശുക്രിസ്തുവിനെ പിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പം മത്തായിയുടെ സുവിശേഷം 27:3 മൂന്നും നാലും വാക്യങ്ങൾ വായിച്ചാൽ യേശുക്രിസ്തു പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ യൂദാ ആ പണം യെരുശലേം ദേവാലയത്തിൽ പൗലോസിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് കുമ്പസാരിച്ചു. മാനവ ചരിത്രത്തിൽ വെട്ടി തുറന്ന് കുമ്പസാരിച്ചിട്ടുള്ളത് യൂദായ. ചില ആളുകളൊക്കെ ഈ കുമ്പസാരിക്കാൻ പോവുകയും കടുത്ത വലിയ പാപമൊക്കെ ഏറ്റു പറയുമെന്നാണ് തോന്നുന്നത്. ചുമ്മാ പൊറുക്കണേ അനുഗ്രഹിക്കണേ പൊറുക്കണേ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയും. ചെറിയ പാപങ്ങളൊക്കെ ഏറ്റു പറയല്ലാതെ വലിയ പാപം ആരാണോ ഏറ്റു പറയുന്നത്, പറയട്ടെ. ഇനി പുരോഹിതനോട് പാപം ഏറ്റ പറഞ്ഞത് കൊണ്ടും വിട്ടേണ്ടതില്ല. കാരണം പാപം ദൈവം തന്നിരാനോടായിട്ട് പറയട്ടെ. പൗരോഹിത്യ കുപ്പായത്തിനകത്തൊക്കെ തനി ഭക്തിയല്ല, സാധാരണക്കാരനെ പോലെയുള്ള സ്വഭാവത്തോടുകൂടിയ ശരീരമൊക്കെ ആയിരിക്കുന്നെന്ന് ചില സംഭവങ്ങളൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവനോട് പിന്നെ എന്നാ ഏറ്റു പറയാറ്? ഒരുത്തൻ ഒരു ഭയങ്കര വ്യഭിചാര കൃത്യവും കൊലപാതകവും കൂടെ ചെയ്തിട്ട് ഞാൻ പുണ്യവാനാണെന്ന് തെളിയിക്കാൻ മനോരമയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാന് അതിനു മുമ്പേ കുർബാന കഴിക്കൊണ്ടായിരുന്നു, കുംഭധാരിച്ചെന്ന്. അല്ലെ, കുംഭധാരിപ്പിച്ചു കുർബാന ഓർത്തു. അപ്പൊ ഈ ഓടത്തും ഇതൊക്കെ തന്നെയാണ് എല്ലാവരിലും അല്ലെങ്കിലും പലരിലും ചിലരിലും എന്നൊക്കെ നമുക്ക് സംഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. അപ്പോ ഈ മഹാപുരോഹിതനോട് യൂതാ പാപമേറ്റു പറഞ്ഞു. എപ്പോഴാ പറഞ്ഞു? ഏത്തക്കിട്ടു പിടിക്കപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ. കാരണം യൂതാ ധരിച്ചിരുന്നത് ആ തിരക്കിൽ പറയുന്ന ഗലീലക്കടലിന്റെ ഉപരിഭാഗത്തൂടെ ഓടിലൂടെ എന്നവണ്ണം യേശു നടക്കുന്ന ഈയുള്ളവൻ കണ്ണാൽ കണ്ടതാണ്. അന്തപ്പോ രണ്ടു നീനും വാഴ്ത്തിയേക്ക് നുറിച്ചപ്പോ കുന്നുകൂടി വരുന്നത് ഈയുള്ളവൻ കണ്ടതാണ്. ആറായിരത്തി തിരുവാനം ദുരാത്മാക്കൾ ഒരു മനുഷ്യനേരം അങ്ങോട്ട് കയറി ചോക്ലേറ്റ് ലക്ഷണത്തെ ഉറുമ്പ് കയറി അരിക്കുന്ന പോലെ അരിച്ചു. ഒരു ഒറ്റ വാക്കിന് ഭൂതഗ്രസ്ഥൻ താഴെ വീണു. ഭൂതങ്ങൾ ഓടി ഈയുള്ളവൻ കണ്ടതാണ്. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ഈ നഗരത്തിലെ യേശുവിനെ ഇവര് പിടിക്കോ? പിടിക്കും. ഇവരുടെ പിടിയിലൊന്നും കിട്ടിയത് കാറ്റന്റെ മോക്കത്തിലും കിടക്കും. അതുകൊണ്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയില്ല, തുമ്പിച്ച് കാണിച്ചു കൊടുക്കാം. ആ അടവ് നോക്കണം. എന്നാൽ യേശു പിടിച്ചപ്പെട്ടെന്ന് കണ്ടപ്പോൾ അവന്റെ കണക്കൂട്ടൽ കഴിഞ്ഞു. അവൻ ആ കാറ്റ് മഹാപുരോഹിതന്റെ അടുക്കളെ കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞേറ്റി ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. അത് അനുതാപമല്ല, വളരെ വൈകിയ ഒരു കുറ്റബോധം. അതിന് മഹാവിരോധം പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് തന്നെ നീ നിന്റെ കാര്യം പോയി നോക്ക്. മഹാപുരോഹിതനോട് കുംഭധാരിച്ച യൂദായ്ക്ക് പാപബോധനം കിട്ടിയില്ല, അവൻ തെറ്റിയാന്ന് തുടങ്ങി. ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുരോഹിതന് പാപമോചനം കൊടുക്കാൻ അന്നും അറിയാറില്ല, ഇന്നും അറിയാറില്ല. തുടർന്ന് നാം മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള അനുതാപം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കുറ്റമനസാക്ഷി മാത്രമല്ലത്, തുടർന്ന് സാധാരണ മാനസാന്തരത്തിൽ ചില തീരുമാനമെടുക്കൽ ഉണ്ടാവും. സാധാരണ മാനസാന്തരമാണോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിന്റെ തെളിവ് ചില തീരുമാനമെടുക്കലാണ് ഇതിന്റെ മറ്റൊരു സ്വഭാവം. രോഗം, ആപത്തപകടങ്ങൾ, വസ്തു നഷ്ടം, ജോലി നഷ്ടം കൂടെ സുഖത്തിനെ പോലെ സ്നേഹിച്ചവരുടെ ഞെട്ടിപ്പിക്കുന്ന മരണം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിന്റെ മധ്യെ ഭക്തമണ്ഡലത്തിൽ നിന്നല്ല വികാരമണ്ഡലത്തിൽ നിന്നെടുക്കുന്ന തീരുപിടിച്ച തീരുമാനങ്ങൾ കൊണ്ട് യഥാർത്ഥ മാനസാന്തരം ഉണ്ടായാല സാധാരണ ഒരു മാനസാന്തരം ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു. ഇപ്പൊ ഞാൻ ഈ കവലയിൽ അഞ്ചു മണി വരെ സംസാരിച്ച ഒരു സഹോദരൻ ചായയൊക്കെ കുടിച്ചു തിരിഞ്ഞു, നാളെ കാണാൻ കറിയാച്ച നാളെ കാണാം ഇങ്ങനെ തിരിഞ്ഞു. ഞാന് രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു വാർത്ത ഓടി വന്ന് പറയുന്നു, കറിയാത്തൻ മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക്. അപ്പോഴത്തേ എനിക്കറിഞ്ഞാൽ ഓ ഞാന് മുതൂർ പോക്ക് എടുത്തിട്ടു അതാണ് ധൃതിയിലായിരിക്കും ആ വീട്ടിലോട് ചെയ്തു. കേട്ടെ, കറിയാത്തന്റെ ശവം അത് പുറത്തേക്ക് കട്ടിലേക്ക് എടുത്തിരിക്കാം. ഞാൻ അങ്ങോട്ട് ചെന്നേറ്റ് എന്താ അറിയാമോ, ഇത്രേ പിള്ളല്ലോടാ മനുഷ്യ ജീവിതം. ഇന്ന് അഞ്ചു മണിക്ക് നമ്മളൊന്നിച്ച് സംസാരിച്ചതല്ലേടാ. എന്നിട്ടാ വെച്ചിലേലോട്ട് ചുണ്ണാമ്പ് കുറേ എടുത്ത് പൂത്ത് പുകലേം കൂടെ മുറിച്ച് വായിലോട്ട് വന്നിട്ട് ഞാനും എന്നെ കടന്നു പോകും എന്നാർക്കറിയാം. മാനം മര്യാദയ്ക്ക് ഞാനിനി ജീവിച്ചു. അതെ, ആ സംഭവത്തിൽ അയച്ചുണ്ടായ അന്നേരത്തെ വികാരത്തിൽ നിന്നുള്ള ഒരു തീരുമാനമാണ്. അതിന് പിന്നെ ഇതുപോലെ നിറയെ തീരുമാനം എടുക്കുകയാണെങ്കിൽ വേറെ ഉണ്ടാകണം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഫലിതമല്ല കാര്യ കാരണ സഹിതം യാഥാർത്ഥ്യം തെളിയിക്കുന്നു. ചില തീരുമാനമെടുക്കൽ, രോഗം, ദുഃഖങ്ങൾ നമ്മുടെ കൂടപ്പുറപ്പുകളിലൂടെ ഞെട്ടിപ്പിക്കുന്ന മരണവാർത്ത, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എടുക്കുന്ന വികാരമണ്ഡലത്തിലെ ആലം കുറഞ്ഞ തീരുമാനമല്ല യഥാർത്ഥ മനസ്സാണ്. മൂന്നാമതായി മര നിത്യനരകത്തെക്കുറിച്ചുള്ള ഭയം നിമിത്തം ചില തീരുമാനമെടുത്തെന്ന് വരാം. ലൂക്കോസ് സുവിശേഷം 14:19 മുതൽ വായിക്കുമ്പോൾ, അതായത് യാതനാ സ്ഥലത്തെത്തിയ ധനവാൻ, നിങ്ങൾക്കറിയാം ആ ധനവാൻ അബ്രഹാം പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം പിതാവെ ഞാനോ ഈ സ്ഥലത്ത് വന്നു, എന്റെ 5 സഹോദരന്മാരും കണിസം ഇവിടെ വരും, അവരെന്നേക്കാൾ ഉഗ്രന്മാർ, അതുകൊണ്ട് ഞാനോ ഇവിടെ വന്നു, എന്റെ സഹോദരന്മാർ ഇവിടെ വരാതിരിക്കാൻ ദാസമുപദേശിയ ഞങ്ങളുടെ വീട്ടിലോട്ട് വിട്ടാൻ ഒരു സുവിശേഷയോ വെക്കണം. ഇവന് സുവിശേഷതയിലെഴിയാൻ താല്പര്യം തോന്നിയത് വല്ലാത്തൊരു സ്ഥാനത്ത് ചെന്നപ്പോഴ വളരെ സമയം പോലത്തെ. അബ്രഹാം മറുപടി പറഞ്ഞു, മകനെ വിളി എന്ന. അബ്രഹാം പിതാവേ, മറുപടി മകനെ വിളി നല്ലതാ, മറുപടി നല്ലതാ, പക്ഷെ വിളിയേ ഉള്ളൂ, മകനാണെങ്കിൽ മടി കാണണ്ട, ഇവനെന്നാ ഇവിടെ കിടക്കും, ഒരു ബന്ധവും ഇല്ല, ചുമ്മാ വിളിക്കുക. ആ ഭൂതത്തിലെത്തൻ ഒരു വിളി വിളിച്ച യേശുവിനെ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, അടുത്ത പദം കേട്ടണം, എനിക്കും നിനക്കും തമ്മിൽ എന്താ ഒരു ബന്ധവും ഇല്ല. ചെറിയ ആളുകൾ സ്വർഗത്തനായ ഞങ്ങളുടെ പിതാവ് എന്നൊക്കെ വിളിക്കുന്ന കേട്ടാ ഉച്ച ബന്ധത്തില, നീ ദൈവത്തെ പിതാവെ വിളിക്കാൻ താപ്പാട്ട എപ്പോഴാ എന്റെ പുത്രനിലൂടെ ജനിച്ചെന്ന് പിടിയുണ്ടോ എന്ന് ചോദിച്ചാ പിടി വേണം, ഇല്ല ചുമ്മാ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു. നരകഭയത്തെ കുറിച്ച് ഉള്ള പീഡിയാണ് സഹോദരന്മാരുടെ അടുക്കലേക്ക് ഒരു ദാസനെ വിടാൻ തോന്നിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം മാനസാന്തരത്തിലേക്ക് വരേണ്ടത് ഒരു നരകമുള്ളത് കൊണ്ടല്ല. കാൽവരിയിൽ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തകർപ്പൊരുക്കിയ ദൈവപ്രേതം അകത്തെ മനുഷ്യന്റെ അകങ്കണ്ണുകൾ കണ്ട് ഹൃദയം നിറയുമ്പോഴാണ് ഹൃദയത്തിന് വ്യതിയാനം ഉണ്ടാകുന്നത്. രണ്ടാമതായി താൽക്കാലിക മാനസാന്തരം. ഈ താൽക്കാലിക മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഈ സാധാരണ മാനസാന്തരത്തെക്കാൾ കുറച്ചുകൂടെ ഭേദപ്പെട്ട താൽക്കാലിക മാനസാന്തരം. അതെ, ചില മാസങ്ങൾ ആറിൽ ഈ താൽക്കാലിക മാനസാന്തരത്തിന്റെ ലക്ഷണങ്ങൾ കാണും. മിക്കവാറും എന്നും യോഗത്തിന് വരും, വന്നാൽ നേരത്തെ വരുള്ളൂ, വന്നാൽ നിങ്ങൾ കയറിയിരിക്കും, കൈ ആഞ്ഞു പൊട്ടും, നല്ലപോലെ പാടും, കണ്ണടച്ച് പ്രാർത്ഥിക്കും, നല്ല സന്തോഷവും ഓക്കെയാ. എന്നാൽ 3 മാസം കഴിയുമ്പോൾ ഇത് തട്ടിപ്പോവും. അതെ, താൽക്കാലിക മാനസാന്തര ഇതിനുണ്ടായിട്ടുള്ളത്. താൽക്കാലിക മാനസാന്തരം ആദ്യം ഉണ്ടാകുമ്പോൾ അവൻ പീടി പോക്കറ്റിൽ നിന്നെടുത്ത് ഓടിച്ചു കളയും, തികച്ച് പോക്കറ്റിൽ നിന്നെടുത്ത് ഓടിച്ചു കളയും, എല്ലാം ചെയ്യും. എന്നാൽ 3 മാസം കഴിയുമ്പോൾ അവൻ ഓടിച്ച് കളഞ്ഞ് ആ പീടിയും തികത്തും അവന് ആ ഭാവഭേദം മാറി മാറി വരുന്നോണ്ട് മുറിക്കുറ്റി വരെയാൻ അവൻ ഇറങ്ങിപ്പോകും, വീടിക്കുഴി അവന് ഒളിച്ച് തികത്ത് വലിക്കും, അവന് ഒളിച്ച് പീടി വലിക്കും, അവന് പാട്ട് പാത്ത് സിനിമ കാണാൻ പോവും, അവൻ കള്ളശാസ്തി കേറും, തെറ്റുകുറ്റങ്ങൾ തുടരും. താൽക്കാലിക മാനസാന്തരം. ഇവന്റെ സ്ഥലമണ്ടയിൽ വചനം കേട്ടപ്പോൾ ഒരു മാറ്റം ഉണ്ടായതേ ഉള്ളൂ. തലച്ചോറിന് ഒരു മുഴം താണ് ഹൃദയത്തിനകത്ത് കാൽവരി ദർശനം തട്ടാത്തവരായി ഇന്ന് നടക്കുന്ന മാനസാന്തരത്തിൽ 95% തലച്ചോറിലെ മാനസാന്തരമാണ്, ഹൃദയത്തിനകത്തൊന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ, യുവതികൾ, യുവാക്കന്മാർ നിങ്ങളുടെ മാറ്റത്തിൽ നിന്ന് തല തിരിഞ്ഞ് റോഡേ നടക്കുന്നു. അവർക്ക് താൽക്കാലിക മാനസാന്തരം ഉണ്ടായിട്ടുള്ളൂ. അവർ ഒളിച്ചൊളിച്ച് വീട് വലിക്കും, എന്നെങ്കിലും അവർ വെളിച്ചത്ത് പീടി വലിക്കുന്ന പോലെ കാണുമ്പോൾ മാറും. അവർ ഒളിത്തൊളിച്ച് സിഗരറ്റ് വലിക്കും. ഒരു ദിവസം സിഗരറ്റ് വലിക്കുന്ന കണ്ണാരെ കാണും. കാര്യങ്ങളുടെ എല്ലാം മറ നീങ്ങും. മനസ്സിന് കട്ടി വെക്കും. നിങ്ങളുടെ നേരെ നിന്ന് പുക വരും. സമാധാനം പറയും. അവർ പകല തെറ്റുകുറ്റങ്ങളും കാട്ടിക്കൂട്ടും. അവരിൽ തലച്ചവത്തെ മാനസാന്തരം നടന്നുള്ളൂ. ഹൃദയത്തെ ഒരു മാർഗമില്ല. ഈ നിലയിൽ വിശ്വാസികളുടെ മക്കളായി, സിഗരറ്റ് വലിക്കുന്നവരായി, ഈടി വലിക്കുന്നവരായി, മദ്യം രഹസ്യമായി കഴിക്കുന്നവരായി, കലാനിലയത്തിൽ പോകുന്നവരായി, പഴയ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുമായി നീങ്ങുന്ന ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ ഈ ഓട് വിട്ടുപോകുന്നതിന് മുമ്പ് ഈ രാത്രി നിങ്ങൾ താൽക്കാലിക മാനസാന്തരത്തിൽ നിന്ന്, കപട മാനസാന്തരത്തിൽ നിന്ന്, ആ നാട്യത്തിൽ നിന്ന്, അഭിനയത്തിൽ നിന്ന് മുട്ട് മറത്ത് നീയാണ് ഈ മാർഗത്തിന്റെ നമ്പർ വൺ എനി. അതുകൊണ്ടാണ് മാനസാന്തരപ്പെട്ടെന്ന് പറയുന്ന നീ മാനസാന്തരപ്പെടാത്തതുകൊണ്ടാണ് മാനസാന്തരപ്പെടാനുള്ളവർ നിന്നെ കണ്ടിട്ട് മാനസാന്തരപ്പെടാത്തത്. മുഴുവൻ ആവശ്യത്തിലും ഈ രാത്രി കാൽവരിയുടെ ദർശനം കണ്ട് യേശുക്രിസ്തുവിന്റെ സ്പർശനമേറ്റ് റാഡിക്കൽ ചേഞ്ച്, സമൂല പരിവർത്തനം ഈ രാത്രി നിന്റെ അകത്തുണ്ടാവും. അതാണ് യഥാർത്ഥമായി സംഭവിക്കേണ്ടത്. ഈ മാർഗത്തിന്റെ ശത്രു ആരാ? ഈ മാർഗത്തിന്റെ ശത്രു പ്രിയാക്ഷമുള്ള കടാനിയുള്ളയാളല്ല, കുറുവടിയുള്ളയാളല്ല, കൈകുത്തോമ്പും കൊണ്ടുവരുന്നവനല്ല, ആവർത്തകാരനല്ല, സമുദായത്തരല്ല, പുരോഹിതന്മാരല്ല, മദ്യപാനികളല്ല, അക്രമത്തിന്റെ തത്വശാസ്ത്രം വിശ്വസിക്കുന്നവരല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല. ഈ മാർഗത്തിന്റെ ശത്രു ഈ മാർഗത്തിന്റെ അകത്താണെന്ന് പറയുന്ന മാർഗം അകത്തില്ലാത്ത മാർഗദോഷിയേ, യുവാവേ, യുവതിയെ, നീയാണ് ഈ മാർഗത്തിന്റെ ഒന്നാമത്തെ ശത്രു. മാനസാന്തരത്തിന്റെ ഉദാഹരണം പറഞ്ഞാൽ മത്തായി സുവിശേഷം 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഒരുത്തൻ വിതയ്ക്കാനായി പുറപ്പെട്ടു. അവൻ വിത്ത് ശക്തിയോടെ വിതച്ചു. 4 സ്ഥലത്ത് വിത്തിയെന്ന് വീണു, എന്നാൽ 1 സ്ഥലത്തെ കൊയ്ത്ത് നടന്നു. ചില വിത്തുകൾ വഴിയരികെ വീണു, അത് പറവകൾ കൊത്തിപ്പെറുക്കിക്കൊണ്ടുപോയി. വചനം കേൾക്കും, ചിന്തിച്ചോണ്ടിരിക്കും, എന്നാൽ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് കേട്ടത് പോകും. പറവകൾ കൊത്തിക്കൊണ്ടുപോവുക ഹൃദയത്തിൽ. 2 മുള്ളിനിടയിൽ വീണ വിത്ത്, അതെ വചനം സംബന്ധ ഉപദ്രവമോ പ്രയാസ പ്രതികൂലങ്ങളോ വരുമ്പോൾ ഞെരുക്കി കളഞ്ഞിട്ട് കിളിർത്തലും വളരെ. 3 പാറസ്ഥലത്ത് വീണു, സന്തോഷത്തോടെ വചനം കേൾക്കും, തൊഴുകയോടെ യോഗത്തിനിരിക്കും, ഒരു വചനത്തിനും കുറ്റം പറയല, ഒരു ദൈവദാസന്മാരെ ഒന്നും പറയല, വളരെ വിനയമുണ്ട്. എന്നാൽ ആഴമില്ല. ചില നാളുകൾ നിന്നിട്ട് മാനസാന്തരമില്ലാതെ വഴിയരികേ വീണ, മുള്ളിനിടയിൽ വീണ, പാറസ്ഥലത്ത് വീണ വിത്ത്. എന്നാൽ ഒരു കൂട്ടം വിത്ത് ഏറ്റവും നല്ല മണ്ണിൽ വീണു, അത് 100 മൂപ്പം മേനിയായി വിളഞ്ഞു. 4 വിത നടന്നേരും 1 കൊയ്ത്ത് നടന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കലർപ്പില്ലാത്ത വചനം ഒരു മുഖ ദാക്ഷിണ്യവും കൂടാതെ ഈ രാത്രി വിഭാഗിക്കുന്നു. ഈ വചനം നിങ്ങളിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? വിതയ്ക്കാനല്ലാതെ കീർപ്പിക്കാൻ ഒരു വിതകാരനും സാധ്യത. കണ്ണുനീരോടെ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ഈ കട്ടകളുടെ ഇടയിൽ കിടക്കുന്ന വിത്തുകൾ കുതിരുവാൻ നിങ്ങളുടെ കണ്ണുനീര് ഉപയോഗിച്ചാൽ ഈ ക്ലാസ് നിമിത്തം ഈ സഭയ്ക്ക് ചില കുറിയ ആത്മാക്കളുടെ മുഖം കണ്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. കർത്താവിൽ ഈ സഭയുടെ പ്രയത്നം വ്യർത്ഥമല്ല.
നിങ്ങൾക്ക് ദൈവം തന്ന നന്മകൾ നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ ജനത്തിന് വചനം പറഞ്ഞു കൊടുക്കാനുള്ള സംരംഭം ഒരുക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ നാം ഒരുമിച്ച് വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിത്ത് ചേറി നീട്ടാൻ ഉറപ്പുണ്ട്. എന്നാൽ കിളിർക്കണമെങ്കിൽ കണ്ണനീരി കുതിർക്കണം, കുരുക്കാൻ നനവ് വേണം. കണ്ണുനീരോടെ വിത്ത് കുതിർത്തെറിയാം, ആർപ്പോടെ കൊയ്യാൻ ചെയ്യും. നമുക്ക് താൽക്കാലിക മാനസാന്തരം 3 മാസം ഇല്ലെങ്കിൽ 6 മാസമൊക്കെ നീക്കും. അത് കഴിയുമ്പോൾ പണ്ടത്തെ ഒരാളാവും. ചില ആളുകള് ഈ മാനസാന്തരത്തിലേക്ക് വരുമ്പോ മീശ എടുക്കും, അവൻ പിന്മാറ്റത്തിലോട്ട് കാല് വെക്കും. ആദ്യം മോത്തായിട്ട് വരുമ്പോ മീശ വെക്കും. പാക്ക് മോഷ്ടിക്കുന്ന ഒരാൾ മാനസാന്തരപ്പെട്ടിട്ട് പിന്മാറ്റത്തിൽ പോയാ ആദ്യം അവൻ കൗങ്ങയിലോട്ട് പോകും. ഏത് സാഹചര്യത്തിൽ നിർത്തൻ വന്നോ അവൻ ആത്മീയമായി തണുക്കുമ്പോ ആദ്യം ആലോചനം കഴിയും. അന്നേരെ ഓർത്തോണം, അവനെ സൂക്ഷിച്ചോണം. ഒരിക്കൽ ഒരു ഭക്തൻ പറഞ്ഞു, ഞാൻ എന്നെ അറിയുന്ന പോലെ എല്ലാരും എന്നെ അറിഞ്ഞായിരുന്നേ, എന്നെ ആരും ഒരിടത്തും കേട്ടിയതല്ല. ശരിയാ, നിന്നെ നീ അറിയുന്ന പോലെ എല്ലാരും അറിഞ്ഞായിരുന്നേ, ഒരുത്തനും നിന്നെ കേട്ടിയത്. പാവം ദൂതൻ ചെയ്യാനും ചിലരോട് അരച്ചിടപെട്ട ശീലം ചെയ്താൻ അതിലേറെ. അതാണ് മാനസാന്തരപ്പെട്ട നീ മാനസാന്തരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടാനുള്ള അനേകം നിന്നെ നോക്കി ഇതുവരെ മാനസാന്തരപ്പെടാം. ഈ രാത്രിയിൽ ആഴമായ മാറ്റം വരണം. താൽക്കാലിക മാനസാന്തരമല്ല, ശരി മാനസാന്തരം. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഈ തെങ്ങിന്റെ മടലിനകത്ത് മഴക്കാലത്ത് മാങ്ങാണ്ടി കിളുത്ത് വരും. ഈ മാങ്ങാണ്ടിയുടെ കിളുത്തുള്ള വരവ് കൊണ്ടാ ഇപ്പൊ കായ്ക്കുമെന്ന് തോന്നും. വരവേ ഉണ്ട് കായ്ക്കും. താൽക്കാലിക മാനസാന്തരം അപകടമാണ്. ഇന്ന് വേറെ സമൂഹങ്ങളുടെ അകത്ത് കടന്നു കുടിക്കുന്നത് അധികം ആളുകളും ഈ ടൈപ്പുകളാണ്. യഥാർത്ഥ മാനസാന്തരം, യഥാർത്ഥ മാനസാന്തരത്തിൽ 2 കാര്യങ്ങൾ നടക്കണം. 1, ആഴമായ അനുതാപം. 2, അനുതപിപ്പിച്ച പാപങ്ങളെ ആഴത്തിൽ ഏറ്റു പറയുക. 3, വിത്ത് തിരിയുക. 4, തിരിഞ്ഞ ദൈവത്തിലേക്ക്. ഇതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യഥാർത്ഥ മാനസാന്തരത്തിന്റെ ചിത്രം ചില വാക്യങ്ങൾ വായിക്കാം. ഒന്നാമതായിട്ട്, ആഴമായ മാനസാന്തരത്തിൽ ആഴമായ പാപബോധം ഉണ്ടാകും. പാപങ്ങൾ ഏറ്റു പറയും. 3, വിത്ത് തിരിയും. 4, തിരിഞ്ഞ ദൈവത്തിന്റേക്ക്. എല്ലാ അനുതാപവും മാനസാന്തരത്തിലേക്ക് വരുന്നില്ല. എന്നാൽ യഥാർത്ഥ മാനസാന്തരത്തിന് അനുതാപത്തിൽ കൂടി അല്ലാതെ വഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ, വിഷം കഴിച്ചാൽ മരിക്കും. വിഷം മരണകാരണമാണ് ഇല്ലേ? എന്നാ വിഷമാണോ മരണം? അല്ല, രണ്ടും രണ്ടും. ഇതുപോലെ അനുതാപത്തിൽ കൂടെ അല്ലാതെ മാനസാന്തരം ഇല്ല. എന്നാ കൂടെ കൂടെ നിനക്ക് അനുതാപകം ഉണ്ടെങ്കിൽ അത് മാനസാന്തരമല്ല. ചില ആളുകൾ നിത്യായത്രം കണ്ടിട്ട് കരയാറുണ്ട്. ചില ആള് ഓ തമ്പുരാനെ ഇതെല്ലാം ചെയ്തല്ലോ, അവർക്ക് എന്നാ മാറ്റം? ഒരു മാറ്റവും. എല്ലാ അനുതാപവും മാനസാന്തരത്തിലേക്ക് വരുന്നില്ല. ശരി മാനസാന്തരത്തിന്റെ ശരിയായ അനുതാപം ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം അതിന്റെ ചില വാക്യങ്ങൾ വായിക്കാം. ധനവാൻ നിന്നുകൊണ്ട് ദൈവത്തോട് ദൈവമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു. വായിച്ചു, ശരി അനുതാപം. ദൈവമേ എന്നൊരു വിളി വിളിച്ച് അവൻ പറയുന്നത് പിടിച്ചു പറിക്ക നീതി കേട്ടോ വിചാരികൾ. വായിക്കാം. ഈ വായിച്ചതായ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരേ സമയത്ത് ഒരേ ദേവാലയത്തിൽ ഒരേ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ 2 ആളുകൾ ചേർന്നു. ഒരുത്തൻ പരീശൻ, മറ്റവൻ ദുഃഖക്കാരൻ.
ഇവർ ഒന്നേ തവണ ചേർന്നത് തന്നെ ചേരുകയും ചെന്നു. ഈ പരീക്ഷന്മാർക്ക് കണ്ണി കാണരുത് ഈ ചുങ്കക്കാരൻ. ഒരു കല്യാണാലോചന ഉണ്ടായാൽ ആ കുടുംബത്തിൽ ചുങ്കക്കാരനുണ്ടെങ്കിൽ ആ ആലോചന വേണ്ടെന്നു. കാരണം ചുങ്കക്കാരനെ അത്ര നിശിതരായിട്ട് ആ യഹൂദജാതിയാണെന്ന് മിസ്യായുടെ ജനത്തോടെ കലം പിരിച്ച് പുറജാതി ഗവൺമെന്റിൽ കൊടുക്കുന്ന ഇവരെ നീതന്മാർ കൊടും പാപികളായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരേ ദേവാലയത്തിൽ ഒരേ സമയത്ത് ഒരേ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പട്ടിയുടെ ഉച്ചകോടി നിൽക്കുന്ന കവളഭക്തൻ പരീക്ഷനും ചെന്നു, പട്ടിയുടെ നെല്ലിപ്പടി തകർത്ത് താഴുന്ന ചുങ്കക്കാരനും ചെന്ന് നിൽക്കുക. ആ പരീക്ഷൻ നിന്നോണ്ട് ദൈവമേന്നൊരു വിളി വിളിച്ചു. വിളിച്ചേറ്റ് അവൻ പറഞ്ഞതെല്ലാം മറ്റുള്ളവന്റെ കുറ്റമാണ്. നീ ദൈവമേന്ന് വിളിച്ചെങ്കിൽ നിന്റെ കാര്യം പറഞ്ഞേച്ച് നിന്റെ വീട്ടിൽ പോയപ്പോലെ ദൈവമേന്ന് വിളിച്ചേച്ച് മറ്റുള്ളവന്റെ എല്ലാ കുറ്റവും പറഞ്ഞേച്ച് ആ ചുങ്കക്കാരന്റെ പള്ളക്കിട്ട് പ്രാർത്ഥി ഒറ്റ കുത്തും കൂടിയ ഈ ദൈവം ചുങ്കക്കാരനെ പോലെയല്ല അയ്യാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഒരു വല്ലാത്ത വാഴ്ത്തലു കിഴങ്ങിപ്പോയി. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, അവൻ വന്നത് പോലെ വീട്ടിലോട്ട് തിരിച്ചുപോയി. അതായത് ചുങ്കക്കാരനെ കുറിച്ച് നോക്കുമ്പോൾ അവൻ സ്വർഗത്തേക്ക് പോലും നോക്കാൻ തുനിഞ്ഞില്ല. അവൻ ദൂരം മാറി നിന്നു. അത് നാം ശ്രദ്ധിക്കണം. അവന്റെ മാവ തളിച്ചു. ഓരോയ അനുതാപം അതിന്റെ ബാഹ്യ പ്രത്യക്ഷീകരണമാണ്. നെഞ്ചു പൊട്ടുന്ന പാവഭാരം താങ്ങാനാകാതെ നെഞ്ചിന് തവണിച്ചു. ഇവിടെ ആരെ യഥാർത്ഥ മനസാന്തരത്തിന്റെ ഒന്നാമത്തെ അവൻ മാറത്തടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ദൈവമേ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. ദൈവമേ പരീക്ഷന് ഒരു നല്ല മതമാണ്, എനിക്കൊരു നല്ല മതമില്ല. ദൈവമേ പരീക്ഷന് സൽക്രിയകൾ നിരത്തി വെക്കാനാണ്, എനിക്കൊരു സൽക്രിയയില്ല. ദൈവമേ ഞാൻ പ്രാർത്ഥിക്കാത്ത ആളാണ്. ദൈവമേ ഞാൻ ഉപവാസം ഇതുവരെ എടുത്തിട്ടുള്ള ആളാണ്. എന്റെ കണ്ണ് ഇതുവരെ നിറഞ്ഞിട്ടില്ല. ഞാൻ ശരിക്ക് ഇതുവരെ മേലോട്ട് നോക്കാത്ത ആളാണ്. എന്നിൽ ഒരു ഗുണമുള്ള ആളാണ്. എനിക്ക് ആത്മീയ മണ്ഡലത്തിൽ ഒരു സ്ഥാനവും നിലയും നിലയില്ല. എന്റെ ഭാഗം ദൈവമേ തകർന്നിരിക്കായതുകൊണ്ട് എന്റെ ഭാഗത്ത് കടത്തു പിടിക്കാൻ എനിക്കൊന്നുമില്ലാത്തതുകൊണ്ട് ദൈവമേ നിന്റെ കരുണയിൽ ഞാൻ കൈ തീട്ടി കടത്തു പിടിക്കുന്നു. എന്റെ ഭാഗത്തൊന്നും എന്നോട് കരുണയുണ്ടാകണേ. എന്റെ യോഗ്യതയല്ല, നീതീകരിക്കാൻ നിന്റെ കരുണ മാത്രമേ എന്റെ മേൽ ചുമത്താനുള്ളൂ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ചുങ്ക ധനവാനോ ആ പരീക്ഷനോ വന്നതുപോലെ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം തന്നെത്താൻ താഴ്ത്തപ്പെടുന്നു. ഈ രാത്രി നിങ്ങളുടെ പേർ ചുങ്കക്കാരന്റെ ആത്മാവാണോ കവറഭക്തരുടെ പരീക്ഷന്റെ ആത്മാവാണോ വ്യാപരിക്കുന്നത്? എല്ലാ അനുതാപത്തിനും ഭാഗ്യപ്രത്യക്ഷീകരണം ഉണ്ടാകണമെന്നില്ല. അതായത് ഒരു തന്മാർക്ക് മാനസാന്തരപ്പെട്ടാൽ ഈ ഭാഗ്യമായ യാതൊരു ലക്ഷണങ്ങളും കാണുകയില്ല. അതിൽ നേരത്തെ ചീത്ത വിളിക്കാറില്ല, ഇപ്പോഴും ചീത്ത വിളിക്കും. നേരത്തെ ചേർത്ത് വലിക്കാറില്ല, ഇപ്പോഴും ചേർത്ത് വലിക്കാറ്. നേരത്തെ വെറുതെ തൂറ്റവും ചെയ്യാറ്, മാനം മര്യാദ ഇപ്പോഴും അങ്ങനെ. അയാൾ മാനസാന്തരപ്പെട്ടാൽ വലിയ നീലവിളി ഉരുളിച്ചയൊന്നും കാണുകയില്ല. എന്നാൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനും വിഗ്രഹാരാധനയ്ക്കും മാംസദാഹത്തിനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും തെറ്റുകുറ്റങ്ങൾക്കും രക്തക്കൊതിക്കും പ്രതികാരയിച്ചയ്ക്കും പാരമ്പര്യങ്ങൾക്കും ദുർഗുണങ്ങൾക്കും അടിമപ്പെട്ട് ഇവരെല്ലാം കടന്നു പിടിച്ച് കമ്മത്ത പോലെ നിന്നെ കടിപ്പൂറ്റി ആത്മീയ മണ്ഡലത്തിൽ വിളറിയിരിക്കുന്ന തകർന്ന പാതികളെ ഇവരെയറിയ അനുതാപം ക്രൂശിക്കപ്പെട്ട ദൈവകുമാരന്റെ കാഴ്ച നൽകട്ടെ.
അങ്ങനെ കൊടുമ്പാദികൾ മാനസാന്തരപ്പെട്ടാൽ നിലത്ത് വീണ് ഉരുണ്ട് അലറി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപജീവിതത്തിന്റെ ആഴമനുസരിച്ച അനുതാപത്തിന്റെ ആഴം, അനുതാപത്തിന്റെ ആഴമനുസരിച്ച താല്പര്യപ്രകടനങ്ങളുടെ നില. മഹാഭാവിയായ എന്നോട് തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞു. തുടർന്ന് ലൂക്കോസിന് ശേഷം പതിനഞ്ചാമത്തുകാരൻ യഥാർത്ഥ മാനസാന്തരത്തിന്റെ ചിത്രം നൽകുന്നു. ലൂക്കോസിന് ശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ വായിക്കാം. പതിനഞ്ചാം അധ്യായത്തിന്റെ 20 മുതൽ.
അങ്ങനെ അവൻ എഴുന്നേറ്റു അപ്പന്റെ അടുക്കൽ പോയി. അവനെ അവരോട് അപ്പ എന്റെ ദുർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല.
ഈ വായിച്ചതായ വേദഭാഗത്ത് ഒരു മനുഷ്യന് യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുമ്പോൾ മൂന്ന് മണ്ഡലങ്ങളിൽ ദൈവപ്രവർത്തനം ഉണ്ടാകും. ഒന്ന്, ബുദ്ധിമണ്ഡലത്തിൽ. അത് തെളിവാണ്. അവനെ സുബോധം വന്നു. മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ പടി ബുദ്ധിമണ്ഡലത്തിൽ ദൈവപ്രവർത്തനം, സുബോധം വരിക. രണ്ട്, വികാരമണ്ഡലത്തിലേക്ക് ദൈവപ്രവർത്തനം ഉണ്ടായിരുന്നു. പാപബോധം, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. മൂന്ന്, ഇച്ഛാശക്തിയിൽ ദൈവം പ്രവർത്തിക്കുന്നു. അവനവിടെ നേരെ ആ ദുഷ്ട കൂട്ടുകെട്ടികളിൽ നിന്ന് മുഖം തിരിച്ചു.